പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനം ആരംഭിക്കാം. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിൻ്റെ സ്നേഹിതനല്ല, തന്നെ തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിൻ്റെ വിരോധിയാണ്. ഈ വാക്ക് കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശി തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശി തറയ്ക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിൽ ഗോൽഗൊഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റു രണ്ടുപേരെയും. യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിനു മുകളിൽ വച്ചു. അത് ഇങ്ങനെയായിരുന്നു, നസറായനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപത്തായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹെബ്രായയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവ് എന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണ് എന്നവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം എന്ന വിഷയം ആഴത്തിൽ പഠിക്കാൻ ഉള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ പഠന പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തുന്നത്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ സംബന്ധിച്ച ചില ചരിത്ര വസ്തുതകളാണ്. അനിക്ഷേധ്യമായി സ്വീകരിക്കാവുന്ന ചരിത്ര വസ്തുതകൾ. സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ സമകാലിക ചരിത്രരേഖകളിലും സംശയത്തിനിടയില്ലാത്ത വിധം കൊടുത്തിരിക്കുന്ന ഒരു വസ്തുതയാണ് കഥാപുരുഷനായ യേശു കുരിശിത്തറച്ച് കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന്. റോമൻ കോടതി വിചാരണ ചെയ്യുകയും വധശിക്ഷ വിധിക്കുകയും റോമൻ പടയാളികൾ നടപ്പിലാക്കുകയും ചെയ്തതാണ് യേശുവിൻ്റെ കുരിശുമരണം. ആ ഒരു കാര്യത്തിൽ ആരും സംശയം ഉന്നയിച്ചിട്ടുമില്ല. അനിഷേധ്യമായ ഒരു ചരിത്ര സംഭവം. ഇതൊരു കെട്ടുകഥയല്ല, ഏതെങ്കിലും ഗുണപാഠം നൽകാൻ വേണ്ടി ആരെങ്കിലും കണ്ടുപിടിച്ചൊരു കഥയല്ല ഇത്. ഇങ്ങനെ ഒരു കഥ കണ്ടുപിടിച്ച് ഒരു ഗുണപാഠവും കൊടുക്കാനുമാവില്ല. ഒരുപക്ഷേ ശിഷ്യന്മാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു വിഷയമായിരുന്നു യേശുവിൻ്റെ കുരിശുമരണം എന്നത്. തങ്ങൾ അനുഗമിച്ച ഗുരു ഇപ്രകാരം ക്രൂരമായി കൊല്ലപ്പെട്ടു. അത് റോമൻ കോടതി മാത്രമല്ല, യഹൂദരുടെ മതകോടതിയും വിചാരണ ചെയ്ത് വധശിക്ഷ വിധിച്ച് കൊല ചെയ്ത ഒരു വ്യക്തിയെ ഗുരുവായി, നാഥനായി, പോരാ രക്ഷകനായി പ്രഘോഷിക്കുക എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ആരെങ്കിലും ഇല്ലായ്മയിൽ നിന്ന് കണ്ടുപിടിച്ചൊരു ഭാവനാ സൃഷ്ടിയായി അവതരിപ്പിച്ചതാണെന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല. ഒരു ചരിത്ര സംഭവമാണ് കുരിശുമരണം. ഇവിടെ പറയുന്ന വ്യക്തികൾ പലരും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. ഉദാഹരണത്തിന്, യേശുവിനെ വിചാരണ ചെയ്ത പീലാത്തോസ്, പൊന്തിയോസ് പീലാത്തോസ് എന്ന് പറയും. പലസ്തീനായുടെ ഗവർണർ അഥവാ പ്രോക്യൂറേറ്ററായി റോമ നിശ്ചയിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പലസ്തീനായിൽ AD 26 മുതൽ 36 ഗവർണറായി ഭരിച്ചിരുന്നു എന്നതിന് ചരിത്രരേഖകളുണ്ട്. അതുപോലെ തന്നെ യേശുവിനെ വിചാരണ ചെയ്ത യഹൂദ കോടതിയിലെ 2 പ്രധാന പുരോഹിതനായ അന്നാസ്, അദ്ദേഹം AD 6 മുതൽ 15 ജെറൂസലമിൽ യഹൂദരുടെ സമുന്നത കോടതിയായ സാൻഹെദ്രിൻ്റെ പ്രസിഡൻ്റായിരുന്നു, പ്രധാന പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരുമകനായ കയ്യാഫാസ് AD 18 മുതൽ 36 പ്രധാന പുരോഹിതനായിരുന്നു. പിഴ ഈ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ വളരെ വ്യക്തമായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ വളരെ കൃത്യമായ ചില ചരിത്ര സംഭവങ്ങൾ വ്യക്തികൾ പരാമർശ വിഷയമാകുന്നുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. ടിബേരിയൂസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം, പോന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും ഹെറോദേസ് ഗലീലയുടെയും അവൻ്റെ സഹോദരൻ ഫിലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണീത്തീസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സഖറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. വളരെ കൃത്യമായി നിർണയിക്കുകയാണ് ചരിത്ര സംഭവങ്ങൾ എപ്പോഴാണെന്ന് കൃത്യമായിട്ട്. ഇപ്പോൾ റോമൻ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു, റോമിൻ്റെ സീസറായ ടിബേരിയൂസിനെ കുറിച്ച് പറഞ്ഞു, റോമിൻ്റെ പ്രതിനിധിയായ പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പലസ്തീനായാലും രാഷ്ട്രീയ പശ്ചാത്തലം മുഴുവൻ എടുത്തു കാണിച്ചു, അന്നത്തെ മത അധികാരികൾ, ഇതെല്ലാം കൂടി എടുത്തു കാണിക്കുന്നത് കൃത്യമായും ഒരു പ്രത്യേക ദശാസന്ധിയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്താൻ പോകുന്നത്. സ്നാപക യോഹന്നാൻ രംഗപ്രവേശനം ചെയ്ത് അധികം താമസിയാതെ തന്നെ യേശു മാമോദിസ സ്വീകരിക്കാൻ വന്നു. ആ സ്വീകരിക്കാൻ വരുന്ന സമയത്തെക്കുറിച്ച് ലൂക്ക ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാം അധ്യായം 23-ാമത്തെ വാക്യം, പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അപ്പോഴ് കുരിശു മരണം എന്നതൊരു ചരിത്ര സംഭവമാണ്, അത് അനുശേച്യമായ തെളിവുകളുള്ളൊരു സംഭവമാണ്, അതിന് സംശയമില്ല. പക്ഷേ അതല്ല നമ്മുടെ പ്രധാന വിഷയം. ഈ കുരിശു മരണത്തിൻ്റെ അർത്ഥം എന്താ? എന്തുകൊണ്ടിങ്ങനെയൊന്ന് സംഭവിച്ചു? സാധാരണഗതിയിൽ സമാധാനപ്രിയരായ മനുഷ്യരെ, മത നേതാക്കന്മാരെ ആരും കൊല്ലാറില്ല, അനുയായികൾ ധാരാളമുണ്ടാവും. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് ഒരു വലിയ കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചതാണ് യേശുവിൻ്റെ ജീവിതം. അതും വളരെ ക്രൂരമായ വിധത്തിൽ കൊല ചെയ്യപ്പെട്ടതാണ് യേശു. എന്താണിതിന് കാരണം? എന്താണ് ഈ വ്യക്തി ചെയ്തത്? ആരാണ് ഈ വ്യക്തി? നമ്മൾ യേശുവിൻ്റെ ജീവിതത്തെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അത് കഴിയുന്നതും ചരിത്രപരമായ വസ്തുക്കളുടെ ആയി കണക്കാക്കിക്കൊണ്ട് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രം എന്ന് പറയപ്പെടുന്ന ഭാഗം, അത് 4 സുവിശേഷങ്ങളും കാര്യമായ വ്യത്യാസമൊന്നുമില്ലാതെ ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ ജെറൂസലം പ്രവേശം മുതൽ യേശുവിൻ്റെ കുരിശുമരണവും സംസ്കാരവും വരെയുള്ള സംഭവങ്ങൾ 4 സുവിശേഷങ്ങളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ 4 സുവിശേഷങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളും കാണും. പക്ഷേ ഈ പീഡാനുഭവ ചരിത്രം വരുന്നിടത്ത് കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പീഡാനുഭവത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിലുണ്ട്, അപ്പസ്തോന്മാരുടെ ലേഖനങ്ങളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ വളരെ വ്യക്തമായ ചില ചരിത്ര സംഭവങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതാണ് എന്നൊരു സംശയമില്ല. അപ്പോഴ് ഈ വ്യക്തിയെക്കുറിച്ച് സുവിശേഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ചരിത്ര സംഭവങ്ങൾ ഒന്ന് അപഗ്രഥിക്കാനാണ് നമ്മൾ ആദ്യമേ ശ്രമിക്കുക. നസ്രായനായ യേശു എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നസ്രായൻ എന്നാൽ നസ്രത്തിൽ നിന്ന് വന്നവൻ എന്നാണ് അർത്ഥം. നസ്രത്ത് ഗലീലയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിന് ചരിത്രത്തിന് കാര്യമായ യാതൊരു പ്രസക്തിയുമില്ല. ഒരു പ്രവാചകനും ഈ നസ്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പ്രത്യേകത എടുത്തു പറയാനായിട്ടൊന്നുമില്ലാത്ത ഒരു ഗ്രാമം. അതുകൊണ്ട് തന്നെയാണ് നസ്രത്തിൽ എന്തെങ്കിലും നന്മ വരുമോ എന്ന് ഒരു ശിഷ്യൻ ചോദിക്കുന്നത്. അപ്രസക്തമായ, അപ്രധാനമായ, യാതൊരു ചരിത്രപരമായ പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു നസ്രത്ത്. നസ്രത്തുകാരൻ യേശു. യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് 2 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ കുറേയെല്ലാം വ്യത്യാസങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ചരിത്ര വസ്തുതകളുടെ പൂർണ്ണമായ വിശദീകരണമായിട്ട് എടുത്തു കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അത് തന്നെയുമല്ല, യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാർ, അപ്പസ്തോൽമാർ യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ചോ ബാല്യകാലത്തെക്കുറിച്ചോ കാര്യമായിട്ടൊന്നും തന്നെ പറയുന്നുമില്ല. എല്ലാ സുവിശേഷകന്മാരും ആരംഭിക്കുന്ന ഒന്ന് യേശുവിൻ്റെ മാമോദിസായാണ്. അപ്പോൾ നസ്രത്തിലെ ആശാരിയായിരുന്നു യേശു എന്ന കാര്യത്തിലും സംശയമില്ല. ആശാരിപ്പണി കൊണ്ട് ഉപജീവനം ചെയ്തിരുന്ന ഒരു വ്യക്തി, ഏതാണ്ട് 30 വയസ്സാകുന്നവരെ അറിയപ്പെടാത്ത ഒരു ജീവിതം നയിച്ചു. അറിയപ്പെടാത്തെന്ന് പറഞ്ഞാൽ ആശാരിയായി, സാധാരണ ഗ്രാമത്തിലെ ഒരു തൊഴിലാളിയായി ജീവിച്ച ഒരു വ്യക്തിയാണ് യേശു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നസ്രത്തിലെ ആശാരിയായ യേശു തൻ്റെ പണിപ്പുരയും പണി ആയുധങ്ങളും താഴെ വെച്ച് ഉപേക്ഷിച്ച് ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുകയാണ്. പശ്ചാത്തലം ജോർദാൻ നദീ തീരത്ത് യോഹന്നാൻ സ്നാപനം നടത്തിയ സംഭവമാണ്. മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പഴയ നിയമ പ്രവാചകന്മാരുടെ രൂപത്തിൽ ഒരു താമസം പ്രത്യക്ഷപ്പെട്ടു. മരുഭൂമിയിൽ താമസിച്ചിരുന്നവൻ, വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷണമാക്കിയവൻ, ഒട്ടകരോമം കൊണ്ടുള്ള കുപ്പായം അണിഞ്ഞവൻ, തോൽ കൊണ്ടുള്ള അരവാറ് ചുറ്റി, ഒരു ശരി താപസൻ പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ടു. ജനത്തെ മുഴുവനും മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തു. വലിയ ഒരു കോളിളക്കം തന്നെ സമൂഹത്തിൽ സൃഷ്ടിച്ചു. പ്രത്യേകിച്ചും ഹെറോദേശിനെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ, ജീവിതം നവീകരിക്കാനായി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ, അപ്പോൾ ഒരു വലിയ ജനകീയ മുന്നേറ്റം ആരംഭിക്കുകയാണ്. ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നു. ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷയുടെ സമയം ആസന്നമായിരിക്കുന്നു എന്ന ഒരു ചിന്ത ജനസമൂഹത്തിലുണ്ടായി. അനേകം പേരും മാമോദിസ സ്വീകരിക്കാനായിട്ട് പോയി. ഒരു പുതിയ ജീവിതത്തിനുള്ള തുടക്കമായിരുന്നു സ്നാപക യോഹന്നാൻ്റെ രംഗപ്രവേശം. ആ കൂട്ടത്തിലാണ് നസ്രത്തിൽ നിന്ന് വന്ന യേശുവും സ്നാനം സ്വീകരിക്കുക. സ്നാനത്തിൻ്റെ വേളയിൽ അത്ഭുതകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. അതേ മറ്റ് അതിന് അധികമായ ദൃക്സാക്ഷികളില്ല. കുറച്ച് നാൾ യേശു ഈ സ്നാപനത്തിന് ശേഷം അപ്രത്യക്ഷനായി മരുഭൂമിയിൽ ഉപവാസം ആയി ചിലവഴിച്ചു എന്നും ശിഷ്യന്മാർ പറയുന്നുണ്ട്. പക്ഷേ പ്രവർത്തനം ആരംഭിക്കുന്നത് യേശു നസ്രത്തിലല്ല, കഫർണാമിലാണ്. സാമാന്യം വലിയൊരു പട്ടണമായിരുന്നു കഫർണാം. രണ്ട് വലിയ കാരവൻ റൂട്ടുകൾ സന്ധിക്കുന്ന, രാജപാതകൾ സന്ധിക്കുന്ന ഒരു സാമാന്യം വലിയ പട്ടണമായിരുന്നു കഫർണാം. അവിടെ മത്സ്യത്തൊഴിലാളികളിടയിലാണ് യേശു പ്രവർത്തനം ആരംഭിക്കുന്നത്. ആശാരിപ്പണിക്കാരനായിരുന്നവൻ മത്സ്യത്തൊഴിലാളികളിടയിൽ പ്രവർത്തനം ആരംഭിക്കുകയായി. പ്രവർത്തനത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രബോധനമാണ്, യേശു പഠിപ്പിക്കുന്നു. രണ്ട് പ്രവർത്തിക്കുന്നു. ആ പ്രബോധനം എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു. ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അന്നത്തുണ്ടായിരുന്ന നിയമജ്ഞരും ഫരിസേയരും പഠിപ്പിച്ചിരുന്ന, ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്ന വ്യത്യസ്തമായ രീതിയിൽ യേശു ദൈവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ യത്നച്ചുരുക്കം ഇതായിരുന്നു: ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്ന പിതാവാണ് ദൈവം. ആരെന്നു നോക്കാതെ, അത് വിജാതിയാകട്ടെ സജാതിയാകട്ടെ, ചുങ്കക്കാരനാവട്ടെ പാപിയാവട്ടെ പുണ്യവാനാവട്ടെ ആരുമാവട്ടെ, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു അവതാരമായിട്ടാണ് യേശു സ്വയം പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവരോടും അവരുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചുകൊണ്ട്, അവരുടെ എല്ലാ പിൽക്കാല സാഹചര്യങ്ങളും അവഗണിച്ചുകൊണ്ട് സ്നേഹം സൗജന്യമായി പങ്കുവയ്ക്കുന്ന ഒരു പിതാവിനെക്കുറിച്ച് യേശുവരോട് പഠിപ്പിച്ചു. തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു: സമയം പൂർത്തിയായി. ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന സമയം പൂർത്തിയായി. ദൈവരാജ്യം ഇതാ ഇവിടെ ആസന്നമായിരിക്കുന്നു. ദൈവം തൻ്റെ ഭരണം ഇവിടെ വെച്ച് നീട്ടുകയാണ്. ഹൃദയം തുറന്ന് സ്വീകരിക്കുക ദൈവത്തിൻ്റെ ഈ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം. അനേകം ഉദാഹരണങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു: എല്ലാവരും വ്യഗ്രതയുള്ളവരാണ്, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരാണ്, അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അവരോട് യേശു പറഞ്ഞു: നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുണ്ട്. എന്ത് കാര്യം ഉത്കണ്ഠപ്പെടുന്നുകൊണ്ട്? ആർക്കെങ്കിലും ആയുസ്സിൻ്റെ ദൈർഘ്യം അല്പമെങ്കിലും കൂട്ടാൻ സാധിക്കുമോ? ഒരു മുഴമെങ്കിലും നിങ്ങളുടെ ഉയരം കൂട്ടാൻ സാധിക്കുമോ? അസാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് എന്തിനു ഉത്കണ്ഠപ്പെടുന്നു? തന്നെയുമല്ല, നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം സ്നേഹമുള്ള പിതാവാണ്. എല്ലാവർക്കും ആവശ്യമായത് കൊടുക്കുക തന്നെ ചെയ്യും. ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ നോക്കുക, വയലിലെ ലില്ലികളെ നോക്കുക. ഇവയൊക്കെ ആരാണ് പോറ്റുന്നത്? ഇവയെ പോറ്റുന്ന ദൈവം നിങ്ങളുടെ പിതാവാണ്. ആകാശത്തിലെ പറവുകളെക്കാളും പക്ഷികളെ, ഈ പുല്ലിനേക്കാളും ഒക്കെ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠ വേണ്ട. ഉത്കണ്ഠ വെടിയുക, ഹൃദയം തുറന്ന് സ്നേഹിക്കുക. യേശു പിതാവിനെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവസാനം ഉണ്ടായിരുന്നില്ല. എവിടെ നോക്കിയാലും പിതാവിൻ്റെ സ്നേഹമാണ് കാണുന്നത്. ആകാശത്ത് മേഘം ഉയർന്നു കാണുമ്പോൾ എൻ്റെ പിതാവാണ് മഴ വർഷിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് കാണുമ്പോൾ നോക്കൂ, ഈ സൂര്യൻ എല്ലാവരുടെയും മേൽ പ്രകാശിക്കുന്നില്ലേ? ഇതെൻ്റെ പിതാവാണ്, ഈ സൂര്യനെ പ്രകാശിപ്പിക്കുക. ഇതുപോലെയാണ് എൻ്റെ പിതാവിൻ്റെ സ്നേഹം എല്ലാവർക്കും ലഭ്യമാണ്. അപ്പോൾ ഒരു പരിധികളുമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചു. ഒരു പുതിയ കാഴ്ചപ്പാടായിരുന്നു. അധികാരത്തോടുകൂടിയാണ് പഠിപ്പിച്ചത്. ഈ അധികാരം പ്രവർത്തനങ്ങളിലൂടെ പ്രകടമായി. പ്രവർത്തനം പല രീതിയിലായിരുന്നു. രോഗികളായിരുന്നവർക്ക് സൗഖ്യം കിട്ടി. മുടന്തന്മാരായവർ യേശുവിൻ്റെ വാക്ക് കേട്ട് ഊന്നുപടി വലിച്ചെറിഞ്ഞ് നടക്കാൻ തുടങ്ങി. അശുദ്ധരായി പുറന്തള്ളപ്പെടുന്ന കുഷ്ഠരോഗികൾ അവൻ്റെ കരസ്പർശത്താൽ ശുദ്ധിയുള്ളവരായിത്തീർന്നു. എല്ലാവർക്കും സൗഖ്യം, എല്ലാവർക്കും സന്തോഷം. ഏറ്റവും ശക്തമായി യേശുവിൻ്റെ പ്രവർത്തനം പ്രകടമായത് തിന്മയുടെ ശക്തിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. അഥവാ യേശുവിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് പൈശാചിക ശക്തികൾ അവന് കീഴടങ്ങുന്നതായിട്ട് കണ്ടു. പിശാചുബാധ മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന ശക്തികളാണ്. മനുഷ്യനെ മനുഷ്യനില്ലാതാക്കി മാറ്റുന്ന അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഈ പിശാചു ബാധയിൽ നിന്നും യേശു സൗഖ്യം നൽകി. ആദ്യത്തെ അത്ഭുതമായിട്ട് തന്നെ സുവിശേഷം മർക്കോസ് എടുത്തു കാണിക്കുന്നത് ഇപ്രകാരമുള്ള പിശാചു ബാധ എന്നുള്ള മോചനമായിരുന്നു. ഇവിടെ യേശു കടന്നു വന്നിടത്തെല്ലാം വലിയ സന്തോഷം അനതെല്ലാൻ തുടങ്ങി. അവനിലൂടെ ശക്തി പ്രവഹിച്ചു. അശുദ്ധരായിരുന്നവർക്കെല്ലാം ശുദ്ധി ലഭിച്ചു. അനേകം രോഗികൾക്ക് സൗഖ്യം. അവനെ തൊടുന്നവർക്കെല്ലാം സൗഖ്യം ലഭിക്കുന്നതുകൊണ്ട് അവനെ തൊടാനായി, ഒരു വാക്ക് നോക്കി കാണാനായി, അവൻ്റെ വാക്ക് കേൾക്കാനായി ആൾക്കാർ അവൻ്റെ ചുറ്റും തുങ്ങിക്കൂടി. ഗലീലിലാണിത് സംഭവിച്ചത്. ഇങ്ങനെ ഒരു വലിയ ജനകീയ മുന്നേറ്റം പോലെയായി തീർന്നു യേശുവിൻ്റെ ഈ പ്രവർത്തനങ്ങൾ. അനേകായിരങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടി. യേശുവിൻ്റെ പ്രവർത്തനം കഫർനാവിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ആദ്യമേ കഫർനാവിലാണ് തുടങ്ങിയതെങ്കിലും കഫർനാവിലെ സിനഗോഗിലും വീട്ടിലുമൊക്കെയാണ് തുടങ്ങിയെങ്കിലും സാവകാശം സമീപ പ്രദേശങ്ങളിലേക്കും യേശുവിൻ്റെ പ്രവർത്തനം വ്യാപിക്കുകയുണ്ടായി. യേശുവിനെ കാണാനായി അനേകർ വന്നു. അത് അങ്ങ് ദൂരെ ജെറൂസലമിൽ നിന്നും പലസ്തീനായ്ക്ക് പുറത്ത് ടൈർ സീദോൻ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ യേശുവിൻ്റെ അടുക്കിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരിങ്ങനെ വന്നു. ഗലീലയിലെ പ്രവർത്തനങ്ങൾ ഒരു വലിയ ജനകീയ മുന്നേറ്റം പോലെ എന്തോ ഒരു പുതിയതോട് സംഭവിക്കുന്നതായി എല്ലാവർക്കും തോന്നി. ആരാണിവൻ എന്നെല്ലാവരും ചോദിക്കാൻ തുടങ്ങി. പലരും പല ഉത്തരങ്ങളാണ് കൊടുക്കുക. ഇവനൊരു വലിയ പ്രവാചകനാണെന്ന് പറഞ്ഞു ചിലർ. അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ച് അനേകായിരങ്ങൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് മരുപ്രദേശത്ത് വെച്ചായിരുന്നു ജനങ്ങൾ ഒരുമിച്ചുകൂടി പറഞ്ഞു, ഇതാണ് ഈ ലോകത്തിലേക്ക് വരാനിരുന്ന രാജാവ്, രക്ഷകൻ, അവരെ രാജാവാക്കണമെന്ന് ആൾക്കാർ തീരുമാനിച്ചു. പക്ഷേ രാജാവാകാൻ യേശു തയ്യാറായിരുന്നില്ല. യേശുവിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങൾ ഉയരാൻ തുടങ്ങി. ജനം പ്രതീക്ഷിച്ചിരുന്ന മോശയെപ്പോലെ പ്രവാചകനാണ് ഇവരെന്ന് ചിലർ പറഞ്ഞു. അല്ല, ഏലിയ മടങ്ങി വന്നിരിക്കുന്നതാണ് ചിലർ പറഞ്ഞു. അതല്ല, സ്നാപക യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റതാണെന്ന് പറഞ്ഞു മറ്റു ചിലർ. രക്ഷകനായി, മിശിഹായായി, രാജാവായി, പ്രവാചകനായി ആൾക്കാർ യേശുവിനെ കാണാൻ തുടങ്ങി. കുറേ കൂടി ശക്തമായിരുന്നു യേശുവിൻ്റെ പ്രകൃതിയുടെ മേലുള്ള അധികാരവും ശക്തിയും. കടലിൽ കൊടുങ്കാറ്റുണ്ടാവുകയും ശിഷ്യന്മാർ ഈ ഗലീലി കടലിൽ തഴ്ന്നു പോകും എന്ന അവസരമുണ്ടാവുകയും ചെയ്യുമ്പോൾ യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ പറയുന്നുണ്ട്. യേശുവിനെ വിളിച്ചുണർത്തി അവൻ കടലിനെ ശാസിച്ചു, കാറ്റിനെ ശാസിച്ചു, കടലും കാറ്റും അവൻ്റെ ആജ്ഞയനുസരിച്ചു. പ്രകൃതി ശക്തികളെ ചൊൽപ്പടിക്കി നിർത്താൻ കഴിവുള്ള ഒരു വ്യക്തി. അപ്പോൾ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല ഇവനാരാണെന്ന ചോദ്യം എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വലിയ ഒരു ജനകീയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ യേശുവിൻ്റെ സമീപനങ്ങളും ശ്രദ്ധേയമായിരുന്നു. ആരെയും അവൻ ഒഴിവാക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും രക്ഷ നൽകാൻ വേണ്ടി കടന്നു വന്നവനാണ്. സമൂഹം വെറുത്ത് പുറന്തള്ളി ചുങ്കക്കാരെയും പരസ്യപാവികളെയും കുഷ്ഠരോഗികളെയും അതുപോലെ തന്നെ ഫരിസേയരെ, നേതാക്കന്മാരെയും നിയമജ്ഞരെയും റോമക്കാരെയും ചുങ്കക്കാരെയും എല്ലാം അവൻ സ്നേഹിച്ചു. എല്ലാവർക്കും അവൻ്റെ രാജ്യത്തിൽ സ്ഥാനമുണ്ട് എന്നാണ് യേശു ഉദ്ഘോഷിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും രക്ഷ നൽകുന്ന ഒരു വലിയ സന്ദേശവുമായിട്ടാണ് യേശു കടന്നു വന്നത്. അതേസമയം ഈ യാത്ര, യേശുവിൻ്റെ പരസ്യജീവിതം ഒരു പകുതിക്കാലമാകുമ്പോഴേക്കും യേശുവിനെതിരെ എതിർപ്പുകളും ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ അവനെ സ്വീകരിക്കാൻ സന്നദ്ധമായിരുന്നു വരില്ല. അവൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ യേശു പരസ്യജീവിതം പകുതിയാകുന്നൊരു സാഹചര്യത്തിൽ ജെറൂസലത്തേക്ക് ഒരു യാത്ര ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 2-3 തവണ യേശു ജെറൂസലത്തേക്ക് പോയതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ സമാന്തര സുവിശേഷം ലൂക്ക, മർക്കോസ്, മത്തായി സുവിശേഷങ്ങൾ യേശുവിൻ്റെ ഒരു വലിയ ദീർഘമായ ജെറൂസലം യാത്ര വിവരിക്കുന്നുണ്ട്. ആ ജെറൂസലത്തേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് തന്നെ യേശു തൻ്റെ മരണത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട്. ജെറൂസലത്ത് തനിക്ക് വലിയ സ്വീകരണമായിരിക്കില്ല ലഭിക്കുക എന്ന്. ഏതായാലും ജെറൂസലത്ത് വന്നു. ജെറൂസലത്ത് വരുമ്പോൾ യേശു തന്നെ ആണ് ഒരു വലിയ സ്വീകരണത്തിന് ഒരുക്കങ്ങൾ ചെയ്യുക. കഴുതപ്പുറത്തവൻ ജെറൂസലമിലേക്ക് പ്രവേശിച്ചു. ജനങ്ങൾ ഓശാന വിളിച്ചവനെ സ്വീകരിച്ചു. യഹൂദരുടെ രാജാവിന് ഓശാന എന്ന് പറഞ്ഞ് യേശുവിനെ ആഘോഷമായി ജെറൂസലത്തേക്ക് സ്വീകരിച്ചു. ഏകദേശം 1 ആഴ്ചക്കാലത്തോളം ജെറൂസലമിൽ അവൻ പ്രവർത്തിച്ചു. അനേകരുമായി സംഭാഷണത്തിലേർപ്പെട്ടു. ആ സംഭാഷണങ്ങൾ, സുവിശേഷ പ്രഘോഷണങ്ങൾ സംഘട്ടനങ്ങളായി മാറി. ജെറൂസലത്തേക്ക് പ്രവേശിച്ച യേശു ആദ്യമേ ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. ജെറൂസലം ദേവാലയത്തിൽ കടന്നു വന്ന് ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തിരുന്നവരെ അവിടെ നിന്ന് പുറത്താക്കാനും ദേവാലയം ശുദ്ധീകരിക്കാനുമായിട്ട് ശ്രമിച്ചത് വലിയ സംഘർഷത്തിന് കാരണമായി. 1 ആഴ്ചയ്ക്കകം അനേകം ഏറ്റുമുട്ടലുകൾ നടന്നു. വാചികമായി യേശുവിനെ വധിക്കാനായിട്ട് ഉള്ള തീരുമാനം യഹൂദ നേതാക്കന്മാർ കൈക്കൊണ്ടു. അവസാനത്തെ രാത്രി, യേശുവിൻ്റെ മരണത്തിൻ്റെ തലേ രാത്രി, ശിഷ്യന്മാരൊരുമിച്ച് അവിടുന്ന് അത്താഴം കഴിച്ചു. ആ അത്താഴ വേളയിൽ യേശു അവരുടെ വിട പറയുകയായിരുന്നു. സംഭവങ്ങൾ നമ്മൾ വിശദമായിട്ട് പിന്നീട് കാണും. ഈ അത്താഴത്തിന് ശേഷം യേശു പ്രാർത്ഥിക്കാനായിട്ട് പോയി ശിഷ്യന്മാരെ ഒരുമിച്ച്. ജെറൂസലത്തിന് തൊട്ടടുത്ത് പുറത്ത് ഗെത്സെമനി എന്നറിയപ്പെടുന്ന ഒലിവ് തോട്ടത്തിലാണ് പ്രാർത്ഥന സമയം ചിലവഴിച്ചത്. ഏതാണ്ട് പാദയാത്രയോടടുത്ത സമയത്ത് പടയാളികൾ യേശുവിനെ അറസ്റ്റ് ചെയ്തു. പടയാളികൾ നേരെ ഒന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നില്ല, യേശുവിൻ്റെ തന്നെ ഒരു ശിഷ്യനാണ് ഒറ്റിക്കൊടുക്കുക. ഒറ്റിക്കൊടുത്തവൻ പ്രധാന പുരോഹിതന്മാരുമായി സംഘത്തിൽ ചേർന്നിരുന്നു. ആ പുരോഹിതന്മാർ അയച്ച സേനയും റോമൻ പട്ടാളവും ഒരുമിച്ചാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയും. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സംഘട്ടനം ഉണ്ടായതായും സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും പരിക്കേറ്റതായും പറയുന്നു. അവസാനം ശിഷ്യന്മാരെല്ലാവരും ഓടിയൊളിച്ചു. യേശുവിനെ അറസ്റ്റ് ചെയ്തവർ യഹൂദരുടെ മതപരമായ കോടതി, സമുന്നത കോടതിയായ സൻഹെദ്രിൻ്റെ മുമ്പിൽ യേശുവിനെ ഹാജരാക്കി. അതിനു മുമ്പേ പ്രധാന പുരോഹിതനായിരുന്ന അന്നാസിൻ്റെ മുമ്പിൽ ഒരു പ്രഥമ വിചാരണ നടത്തി. അതിനുശേഷം വിചാരണ, പൊതുവായ വിചാരണ, രണ്ട് വിചാരണകൾ ഇങ്ങനെ നടന്നു രാത്രിയിൽ തന്നെ. വിചാരണയിൽ യേശുവിനെ ദൈവദൂഷകനായി വിധിച്ചു. അതിനുശേഷം പീലാത്തോസിൻ്റെ അടുക്കൽ, അന്നത്തെ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസിൻ്റെ അടുക്കൽ വിചാരണയ്ക്കായി വിട്ടുകൊടുത്തു. പീലാത്തോസ് യേശുവിനെ ഹെറോദേസ് എന്ന ഗലീലിയിലെ ഭരണാധിപനായ ഹെറോദേസിൻ്റെ അടുക്കിലേക്ക് വിചാരണയ്ക്ക് തിരിച്ചയച്ചു. ഹെറോദേസ് വിചാരണ പൂർത്തിയാക്കാതെ വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ഇങ്ങനെ പീലാത്തോസ് അവസാനം ഒരു ജനഹിത നടത്തി, ജനപരിശോധന നടത്തി, ഒരു ജനകീയ വിചാരണയ്ക്ക് യേശുവിനെ വിധേയനാക്കി. ജനങ്ങളുടെ തീരുമാനമനുസരിച്ച് യേശുവിനെ വധിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു. രാത്രി 10 മണിക്ക് ശേഷം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 5 വിചാരണകൾ നടത്തിയതിന് ശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പേ കുരിശിൽ തറച്ചു. 3 മണിയോടടുത്ത സമയത്ത് അഥവാ 3 മണിക്ക് തൊട്ടു പിന്നാലെ യേശു കുരിശിൽ മരിച്ചതായിട്ടാണ് കാണുക. അപ്പോൾ ഇതാണ് ചുരുക്കത്തിലെ സംഭവം. എന്തുകൊണ്ട് ഈ നന്മ മാത്രം പ്രവർത്തിച്ച് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച് ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, എല്ലാം ദാനമായി നൽകുന്ന ദൈവത്തിൻ്റെ പരമമായ കാരുണ്യത്തെക്കുറിച്ച് പ്രഘോഷിച്ച ഒരു വ്യക്തിയെ ഇത്ര ക്രൂരമായി അറസ്റ്റ് ചെയ്ത് വധിച്ചു എന്ന ചോദ്യം ന്യായമായും ഉന്നയിക്കേണ്ടതുണ്ട്. ഒരുപാട് കാരണങ്ങൾ ഇത് നമുക്ക് എടുത്തു പറയാനുണ്ടാവും. ഏറ്റവും പ്രധാനം വിശ്വാസത്തിൽ നിന്ന് വരുന്ന വിശദീകരണം തന്നെയാണ്, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്ന് പറഞ്ഞാലും ചരിത്രപരമായി എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നത് നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. യേശു നന്മ മാത്രം പ്രവർത്തിച്ചവനാണ്, നന്മ മാത്രം പ്രഘോഷിച്ചവനാണ്, ആരെയും ദ്രോഹിച്ചിട്ടില്ല. എന്തെങ്കിലും കുറ്റം എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് എന്ന് യേശു തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആർക്കും അവനൊരു കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ല. എന്നിട്ടും ഏറ്റവും വലിയ കുറ്റവാളിയെക്കാളും നികൃഷ്ടമായി അവൻ കൊല്ലപ്പെട്ടു. എന്തായിരുന്നു ഇതിൻ്റെ കാരണം? യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട 2 വ്യക്തികൾ കലാപകാരികളായിരുന്നു. അവർ കുറേ ദിവസങ്ങളോ മാസങ്ങളോ ഒരുപക്ഷെ വർഷങ്ങളോ ആയി തടവിൽ കഴിഞ്ഞിരുന്നവരാണ്. യേശുവിനോടൊപ്പം ജനകീയ വിചാരണയ്ക്ക് നിർത്തിയ ബറാബാസ്, അദ്ദേഹം കൊലപാതകം നടത്തിയ വ്യക്തിയാണ്. നഗരത്തിലുണ്ടായ കലാപത്തിനിടെ കൊലപാതകം നടത്തിയ വ്യക്തി ബറാബാസിനെയും അവർ തടവിൽ സൂക്ഷിക്കുകയായിരുന്നു. പക്ഷേ നസറത്തിലെ യേശുവിനെ ഒരു ദിവസം പോലും തടവറയിൽ സൂക്ഷിക്കാതെ കിട്ടിയ പാടെ വിചാരണ ചെയ്ത് അറസ്റ്റ് വധശിക്ഷ വിധിച്ചെങ്കിൽ എന്തായിരുന്നു ഇത്ര കാരണം? ഇത്രമാത്രം അപകടകാരിയായിരുന്നു ഈ യേശു. വെറും ചരിത്രപരമായി നോക്കുമ്പോൾ മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇത്ര വലിയൊരു അപകടകാരിയായിരുന്നു. ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാകുന്ന തോന്നത്തക്ക രീതിയിൽ ഇത്ര പെട്ടെന്ന് ഈ വിചാരണയും വിധിയും വധശിക്ഷയും നടപ്പിലാക്കിയത് എന്തുകൊണ്ട്? നമ്മൾ ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഉത്തരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചരിത്രത്തിലേക്ക് കടന്നു പോകണം. ഈ പൊതുവായ നിരീക്ഷണത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശുവിൻ്റെ ചില നിലപാടുകൾ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ അവകാശവാദങ്ങൾ, യേശു ഉന്നയിച്ച അല്ലെങ്കിൽ യേശു കൊണ്ടുവന്ന ദൈവചിത്രം, യേശു കൊണ്ടുവന്ന രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ചരിത്രപരമായി തന്നെ നമ്മൾ വിശകലനം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷേ നമ്മൾക്ക് അത്ര തന്നെ പരിചിതമല്ലാത്ത, ഒരുപക്ഷേ കാലക്രമത്തിൽ മറന്നുപോയ നസറത്തിലെ യേശുവിൻ്റെ വ്യത്യസ്തമായൊരു ചിത്രം നമ്മൾ കണ്ടെത്തിയെന്ന് വരും. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലും അതോടൊപ്പം ചരിത്ര പശ്ചാത്തലത്തിലും യേശുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചിരപരിചിതമായ ചില ചിത്രങ്ങൾക്ക് കുറേയെല്ലാം മാറ്റങ്ങൾ വന്നു തീരും. ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് യേശുവിൽ. പക്ഷേ മനുഷ്യനായി അവതരിച്ചപ്പോൾ 100% മനുഷ്യനായിരുന്നുവെന്നും മാനുഷികമായ സാഹചര്യങ്ങളിലാണ് അവൻ ജീവിച്ച് വളർന്നത്, പ്രതികരിച്ചത്, മരിച്ചത് എന്നും നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ യേശുവിൻ്റെ മനുഷ്യത്വത്തിലൂടെയുള്ള കടന്നുപോകലാണ് നമ്മൾ ആദ്യമേ നടത്താനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം വിശ്വാസത്തിന് വെളിച്ചത്തിൽ കുറേ കൂടി ആഴത്തിൽ അവഗ്രഹിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി എവിടെ നിന്ന് അയച്ചു? ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ വചനമായ യേശുവിനെ ക്രൂരമായി മനുഷ്യൻ തിരസ്കരിക്കുകയും വധിക്കുകയും ചെയ്തു. കർത്താവ്, ഞങ്ങൾക്ക് മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു രഹസ്യമാണ് ഈ കുരിശുമരണം. അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ വിവിധങ്ങളായ ആഴമേറിയ അർത്ഥതലങ്ങളിലേക്ക് അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. യേശു പ്രഘോഷിച്ച ദിവ്യരാജ്യവും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും വലിയ സാഹോദര്യവും മനസ്സിലാക്കാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങളുടെ ബുദ്ധി അവൻ പ്രകാശിപ്പിച്ചു തരണമേ. കുരിശിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന രക്ഷയിൽ പങ്കുകാരാവാൻ, കുരിശിൻ്റെ വഴിയെ യേശുവിനെ അനുഗമിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.